إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن أصدق الحديث كتاب الله، وأحسن الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فإن كل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. بهمان الله سهودرن غلي ستفشواسي غلي റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചികിത്സാ രീതികളെക്കുറിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ നാം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം നാം പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ എല്ലാ മേഖലയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും. രോഗം വരുന്ന സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ രോഗികളുമായുള്ള സമീപനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിരിക്കുന്ന ചികിത്സാ ശൈലികൾ ഹദീസുകളിൽ മൂന്ന് രൂപത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞു, അർ-റുഖിയ്യത്തു ശറഇയ്യ, ചില പ്രാർത്ഥനകളും ദുആകളും ഉരുവിട്ടുകൊണ്ട് രോഗശമനം നടത്തുക എന്നുള്ളത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണ്. അതിന്റെ ഉദാഹരണങ്ങളൊക്കെ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞതുപോലെ, ഒരു വ്യക്തിക്ക് വേദന വരികയാണെങ്കിൽ അവിടെ ഇന്ന പ്രാർത്ഥന പറയണം, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സന്ദർശിക്കാൻ വേണ്ടി പോയാൽ ഇന്ന ഇന്ന ദുആകൾ പറയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വായിച്ചു നോക്കിയാൽ, അവിടുത്തെ ജീവിതചര്യ മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിച്ചാൽ, എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖിയകളിൽ, മന്ത്രങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അദ്കാറുകളിൽ ഒതുക്കിയിട്ടില്ല. ചില സാഹചര്യങ്ങളിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം ബാധിച്ച ആളുകളോട് ഇന്ന ഇന്ന വസ്തുക്കൾ ഉപയോഗിക്കണം, ഇന്നത് നിങ്ങൾ ഉപയോഗിക്കണം, ഇന്നത് കഴിക്കണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ധാരാളം ഹദീസുകൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അമൽ ചെയ്യാൻ സാധിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില ഔഷധങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന അവിടുത്തെ ചില വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അത് നമ്മുടെ ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരുവാനും നമ്മൾ പരിശ്രമിക്കണം. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞതുപോലെ, പൊതുവെ വൈദ്യശാസ്ത്രം എന്ന് പറയുമ്പോൾ ആളുകൾ ഒന്നുകിൽ അലോപ്പതി അല്ലെങ്കിൽ ഹോമിയോ അല്ലെങ്കിൽ ആയുർവേദിക് അതിന്റെ പിന്നാലെയാണ് പോകാറുള്ളത്. എന്നാൽ പ്രോഫറ്റിക് മെഡിസിൻ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന തുയ്ബ്, അവിടുന്ന് പറഞ്ഞു തന്നിരിക്കുന്ന ഔഷധ രീതികൾ, അതൊന്നും ഇന്ന് പല മുസ്ലിമീങ്ങൾക്ക് പോലും അറിയില്ല. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ സ്വീകരിക്കുകയും അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുകയും അത് അവരുടെ വലിയ നേട്ടമായി അവർ പറഞ്ഞു നടക്കുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിച്ചു നോക്കിയാൽ ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഉപയോഗിക്കാൻ, അത് ജീവിതത്തിൽ കഴിക്കണമെന്നും ഉപയോഗിക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അൽഹബ്ബത്തു സൗദ, കരിഞ്ജീരകം എന്ന് നമ്മൾ പറയും, ബ്ലാക്ക് സീഡ് എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രാധാന്യത്തോടുകൂടി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു ഔഷധമാണ്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ഹബ്ബത്തി സൗദാഇ ശിഫാഅൻ മിൻ കുല്ലി ദാ ഇല്ലാ സാം, മരണമൊഴികെ എല്ലാ രോഗങ്ങൾക്കുമുള്ള ശമനം കരിഞ്ജീരകത്തിലുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മരണമൊഴികെ എല്ലാ രോഗങ്ങൾക്കുമുള്ള ശമനം കരിഞ്ജീരകത്തിലുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എല്ലാ രോഗം എന്ന് പറയുമ്പോൾ ഭൂമിയിൽ കാണുന്ന അല്ലെങ്കിൽ കാണപ്പെടുന്ന സകല രോഗങ്ങൾക്കും കരിഞ്ജീരകം ഉപയോഗമാണ്, അല്ലെങ്കിൽ കരിഞ്ജീരകം ഫലം ചെയ്യുമെന്നല്ല അതിന്റെ അർത്ഥം. ഇമാം ഖത്താബിയും ഇബ്നു ഹജറും വിശദീകരിച്ചതുപോലെ അധിക രോഗങ്ങൾക്കും ഫലം ചെയ്യുമെന്നാണ് ഹദീസിന്റെ ഉദ്ദേശം. അതല്ലാതെ എല്ലാ രോഗങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിരിക്കുന്ന മരുന്ന് കരിഞ്ജീരകമല്ല, മറിച്ച് ധാരാളം രോഗങ്ങൾക്ക് അത് ഉപകാരം ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കരിഞ്ജീരകം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതാണെന്ന ബോധ്യം പലപ്പോഴും പല ആളുകളുടെയും മനസ്സിലില്ല. എന്നാൽ കരിഞ്ജീരകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നസീഹത്ത് നൽകിയതാണ്. ഈ കരിഞ്ജീരകത്തെക്കുറിച്ചും അതിന്റെ ചില ഗുണങ്ങളെക്കുറിച്ചും ആധുനിക കാലഘട്ടത്തിൽ ചില പഠനങ്ങൾ നടത്തിയപ്പോൾ അവർ പറയുന്നതായി കാണാൻ സാധിക്കും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ തല മുതൽ കാൽപാദം വരെ ബാധിക്കുന്ന ധാരാളം രോഗങ്ങൾക്ക് ശമനമാണ് കരിഞ്ജീരകത്തിലൂടെ ലഭിക്കുക. ധാരാളം രോഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം 1400 വർഷങ്ങൾക്ക് മുമ്പ് കരിഞ്ജീരകത്തിൽ ധാരാളം ശമനമുണ്ട് എന്ന് പറയുമ്പോൾ ഈ കരിഞ്ജീരകത്തിന്റെ അടിസ്ഥാനത്തിൽ പഠനങ്ങൾ നടത്താനും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്താനും അന്ന് വേദികളുണ്ടായിരുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു കരിഞ്ജീരകത്തിന്റെ മഹത്വം പറഞ്ഞിരിക്കുന്നത് വഹീന്റെ അടിസ്ഥാനത്തിലാണ്. വഹീന്റെ അടിസ്ഥാനത്തിലാണ് വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യൻ യൂഹ. നമ്മെ സൃഷ്ടിച്ചിരിക്കുന്ന കരിഞ്ജീരകത്തെ പടച്ചിരിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത്. ഫിൽ ഹബ്ബതി സൗദാഇ ശിഫാ, കരിഞ്ജീരകത്തിൽ നിങ്ങൾക്ക് ശിഫായുണ്ട്, കരിഞ്ജീരകത്തിൽ നിങ്ങൾക്ക് ശിഫായുണ്ട്. ഇന്നത്തെ പഠനങ്ങൾ നോക്കിയാൽ ധാരാളം ഗുണങ്ങൾ കരിഞ്ജീരകത്തിന് പറയുന്നുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വൃക്കയിൽ അതുപോലെ തന്നെ ഹൃദയത്തിൽ ശ്വാസകോശത്തിൽ ബാധിക്കുന്ന ധാരാളം അസുഖങ്ങൾക്ക് ശമനമാണ് കരിഞ്ജീരകം. അതുപോലെ തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ധാരാളം വലിയൊരു പങ്ക് വഹിക്കുന്നതാണ് കരിഞ്ജീരകം. അതുപോലെ തന്നെ ഉറക്കമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കരിഞ്ജീരകം തേനിൽ ചേർത്തൊക്കെ കൊടുക്കുന്നതായി നമുക്ക് ആയുർവേദിക്കലൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. വാസ്തവത്തിൽ ഈ ഒരു പഠനങ്ങളൊക്കെ പറയുന്നതിന് ഉദ്ദേശം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഈ ഒരു ഔഷധം ഇന്നും പല മുസ്ലിമീങ്ങളും അവരുടെ ജീവിതത്തിൽ സ്വീകരിക്കാറില്ല. എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ നേരെ ഏതെങ്കിലും ഒരു അലോപ്പതിയോ അല്ലെങ്കിൽ ആയുർവേദിക്കോ അവരെ കാണിക്കും. ആ ഒരു ചികിത്സ മാത്രമേ ഇന്ന് പല ആളുകൾക്കും വിശ്വാസമുള്ളൂ. അത് വിശ്വസിക്കണ്ട, അല്ലെങ്കിൽ അത് തെറ്റാണ് എന്നൊന്നുമല്ല ഈ പറയുന്നതിന്റെ അർത്ഥം. പക്ഷേ അതിനേക്കാളും നല്ലത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുൻഗണന നൽകേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിരിക്കുന്ന ചികിത്സാ മാർഗങ്ങൾക്കാണ്. അതിനുശേഷം ബാക്കിയുള്ള ചികിത്സകൾ നമുക്ക് സ്വീകരിക്കാം. എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ അലോപ്പതിയിൽ കാണിക്കാം, അല്ലെങ്കിൽ ഹോമിയോയിൽ കാണിക്കാം. അതൊന്നും തെറ്റാണെന്നല്ല അർത്ഥം. അല്ലെങ്കിൽ ചില ആളുകൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് പോലെ അലോപ്പതി ചികിത്സ സ്വീകരിച്ചാൽ അത് നരകത്തിലേക്കുള്ള മാർഗമാണ് തുടങ്ങിയ വിശ്വാസങ്ങളൊന്നും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിരിക്കുന്ന ചികിത്സാ രീതികൾ യാതൊരു കാരണവശാലും അവഗണിക്കാൻ പാടില്ല. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, കരിഞ്ജീരകത്തിന്റെ കാര്യം അല്ലെങ്കിൽ കരിഞ്ജീരകവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ നമ്മൾ സ്വീകരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്ന ഹദീസുകൾ നമ്മൾ സ്വീകരിക്കുക. ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, റുബ്ബ മസ്തുഅമിലത് മുഫ്റദ, ചിലപ്പോൾ ആ കരിഞ്ജീരകം വെറുതെ തിന്നുക എന്നുള്ളത് നല്ലതാണ്. ചില സാഹചര്യങ്ങളിൽ മറ്റെന്തിന്റെയെങ്കിലും കൂടെ അത് ചേർത്ത് കഴിക്കുക എന്നുള്ളത് നല്ലതാണ്. അത് പൊടിച്ചിട്ടോ പൊടിക്കാതെയോ കഴിക്കുക എന്നുള്ളത്, ഉപയോഗിക്കുക എന്നുള്ളത് ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫത്ഹിൽ അത് വിശദീകരിക്കുമ്പോൾ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചില രോഗങ്ങൾ നമുക്കിടയിലൊക്കെ സർവ്വവ്യാപകമായി കാണുന്ന ജലദോഷം പോലെയുള്ള രോഗങ്ങൾക്ക് കരിഞ്ജീരകം വളരെ നല്ലതാണ്. ഒരു ദിവസം ഖാലിദ് ഇബ്നു സഅദ് റഹിമഹുല്ലാ പറയുകയാണ്, അദ്ദേഹം താബിഈയാണ്, അദ്ദേഹം ഒരു യാത്ര പോവുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെ യാത്രയിൽ ഗാലിബ് ഇബ്നു അബ്ജർ റളിയല്ലാഹു അൻഹു ഉണ്ട്. സഹാബിയാണ് ഗാലിബ് ഇബ്നു അബ്ജർ റളിയല്ലാഹു അൻഹു. യാത്രയിൽ വെച്ച് ഗാലിബ് റളിയല്ലാഹു അൻഹുവിന് രോഗം വന്നു. അദ്ദേഹത്തിന് ചെറിയ പ്രയാസങ്ങളുണ്ടായി, ബുദ്ധിമുട്ടുകളുണ്ടായി. അങ്ങനെ അവർ തിരിച്ച് മദീനയിലേക്ക് വന്നപ്പോൾ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുഹമ്മദ് ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു അബിബക്കർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി അവിടേക്ക് വന്നു. ഗാലിബ് ഇബ്നു അബ്ജർ റളിയല്ലാഹു അൻഹു രോഗശൈലിയിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിന് പ്രയാസമുണ്ട്. ചില ശുറാഹികൾ, ഹദീസിന്റെ വിശദീകരണ പണ്ഡിതന്മാർ പറയുന്നത് പോലെ അദ്ദേഹത്തിന് ജലദോഷവും അതുപോലെയുള്ള അസുഖങ്ങൾ കാരണത്താൽ പ്രയാസപ്പെടുകയായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി അവിടേക്ക് വരികയും അവിടെയുള്ള ആളുകളോട് പറഞ്ഞു, നിങ്ങൾ 5 അല്ലെങ്കിൽ 7 കരിഞ്ജീരകം എടുക്കുകയും അതിനെ പൊടിച്ച് അത് എണ്ണയിൽ കലർത്തിയതിനു ശേഷം അതിന്റെ നീര് മൂക്കിൽ ഉറ്റിച്ചു കൊടുക്കുക എന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് റഹിമഹുല്ലാ നസീഹത്ത് നൽകി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കരിഞ്ജീരകത്തിൽ എല്ലാ രോഗങ്ങൾക്കുമുള്ള ശിഫായുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു വിഷയം, കരിഞ്ജീരക ഉപയോഗം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കുക, അത് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിരിക്കുന്ന ഷിഫാഇന്റെ ഒരു മാർഗമാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില സഹോദരങ്ങളൊക്കെ കരിഞ്ജീരകത്തിൽ ഷിഫ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഉപയോഗിക്കുമ്പോൾ ധാരാളം കരിഞ്ജീരകം വെള്ളത്തിലൊക്കെ കലക്കി അത് കുടിക്കും. ആ രൂപത്തിൽ ഉപയോഗിക്കാനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, മറിച്ച് അവിടുന്ന് പറഞ്ഞു നിങ്ങൾ കരിഞ്ജീരകം ഉപയോഗിക്കണം. സഹാബത്തിന്റെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുഹമ്മദ് റഹിമഹുല്ലാ ഗാലിബ് റളിയല്ലാഹു അൻഹു നൽകിയിരിക്കുന്ന അളവൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഏഴോ അല്ലെങ്കിൽ അഞ്ചോ കരിഞ്ജീരകം മാത്രമാണ് അവരെടുത്ത് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ അളവ് ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് ധാരാളം കരിഞ്ജീരകം ഉപയോഗിക്കുക എന്നുള്ളത് ശറഈയായ മാർഗമല്ല, മറിച്ച് കുറച്ച് കുറച്ചായി ഉപയോഗിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അങ്ങനെ ഉപയോഗിക്കുക, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണെന്ന് വിശ്വസിക്കുക. അള്ളാഹുവിൽ ബരമേൽപ്പിച്ചുകൊണ്ട് ഇത് അള്ളാഹു വെച്ചിരിക്കുന്ന സബബായിക്കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കഴിച്ചാൽ ഇൻഷാ അള്ളാഹ് ആ രോഗത്തിൽ നമുക്ക് ശമനം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു ഔഷധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിരിക്കുന്ന ഈ ഒരു ഔഷധത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുക. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിബ്ബിൽ നമുക്ക് കാണാവുന്ന ഒരു ഔഷധം അസലാണ്, അഥവാ തേൻ. അസൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ നഹ്ലിൽ പറഞ്ഞു, ഫീഹി ശിഫാഉൽ ലിന്നാസ്, ജനങ്ങൾക്കതിൽ ശമനമുണ്ട്, ജനങ്ങൾക്കതിൽ ശമനമുണ്ട്. നമുക്ക് നല്ല വിശ്വസ്തരായ ഒരു ഡോക്ടർ നമുക്കൊരു മെഡിസിൻ തന്നിട്ട് പറയാണ് ഇത് നല്ല ഒരു മെഡിസിൻ ആണ്, നിങ്ങളുടെ രോഗത്തിന് അതിന് ശമനമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ചില ആളുകളുടെ മനസ്സിലൊക്കെ വരും ഇത്ര നല്ല ഡോക്ടർ അല്ലെങ്കിൽ ഇത്ര വിദ്യാഭ്യാസമുള്ള ഇത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞിരിക്കുന്നതല്ലേ, തെറ്റാൻ സാധ്യതയില്ല. ഇതാരാ നമ്മോട് പറയുന്നത്? നമ്മെ സൃഷ്ടിച്ചിരിക്കുന്ന, നമ്മുടെ ശരീര വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന അള്ളാഹു പറയുന്നു ഫീഹി ശിഫാഉൽ ലിന്നാസ്, തീർച്ചയായും തേനിൽ ജനങ്ങൾക്ക് രോഗശമനമുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഒരു ചികിത്സയാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രോഗം, ഏത് രോഗം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വരുന്നവരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തേന് കുടിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് ചില രോഗങ്ങൾക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നസീഹത്ത് നൽകിയത്. ഇമാം ഖത്താബി റഹിമഹുല്ലയുടെ സംസാരത്തിൽ കാണാം എല്ലാ രോഗങ്ങൾക്കും തേൻ ഉപയോഗിക്കാനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മറിച്ച് ധാരാളം രോഗങ്ങൾക്ക് തേനിൽ ശമനമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു വ്യക്തി വന്നു. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്ന അഖിസ്തതുലഖ ബതുനു, എന്റെ സഹോദരനെ സംബന്ധിച്ചിടത്തോളം അവന് വയറിളക്കം സംഭവിച്ചിരിക്കുകയാണ്, വയറിന് വല്ലാതെ പ്രയാസം സംഭവിച്ചിരിക്കുകയാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ, വയറിളക്കം സംഭവിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് പറഞ്ഞു, ഇസ്തിഹി അസല, ആ വ്യക്തിക്ക് നിങ്ങൾ തേന് കുടിക്കാൻ നൽകുക എന്ന് പറഞ്ഞു. ആ വ്യക്തിക്ക് നിങ്ങൾ തേന് കുടിക്കാൻ നൽകുക എന്ന് പറഞ്ഞു. നമുക്ക് വയറിന്റെ പ്രയാസമുണ്ടായാൽ, വയറിളക്കം കാരണം പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ നേരെ പോയി ഏതെങ്കിലും മെഡിസിൻ എടുക്കുന്നതിന് മുമ്പായി ഇത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിരിക്കുന്ന തേൻ അത് ഉപയോഗിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണെങ്കിലും ഇന്നും ധാരാളം പഠനങ്ങൾ തേനിനെ കുറിച്ച് നടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. തേനിന്റെ ഗുണങ്ങൾ, തേൻ ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന പ്രതിരോധ ശേഷി, അതിനെയൊക്കെ കുറിച്ച് ധാരാളം പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തേൻ ഉപയോഗിക്കുകയാണെങ്കിൽ അവന്റെ ശരീരത്തിൽ വലിയ തോതിൽ അത് പ്രതിരോധ ശേഷി ഉണ്ടാക്കും. ഒട്ടുമിക്ക രോഗങ്ങളെ തടുക്കാനുള്ള പ്രതിരോധ ശേഷി തേൻ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കും. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തിൽ എത്ര ചെറുതാണെങ്കിലും അല്ലെങ്കിൽ വലിയ രോഗവുമാണെങ്കിലും അതിനൊക്കെ കാരണമാകുന്ന ചില വിഷയങ്ങളുണ്ട്. അതിൽ പല കാരണങ്ങളെയും തടുക്കാനുള്ള ആന്റി ഓക്സിഡന്റ്സ് തേനിൽ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല തേനിൽ വെച്ചിരിക്കുന്ന ഗുണങ്ങളാണ്. ഇത് കേവലം പറയുമ്പോൾ ഇത് ആധുനിക പഠനമായി മാത്രം നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തേനിനെ കുറിച്ച്, തേൻ നിങ്ങൾ ഉപയോഗിക്കുക അത് വയറിന് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ധാരാളം ഗുണങ്ങളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, തേനിന്റെ ഉപയോഗം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അധികരിപ്പിക്കുക, തേൻ ഉപയോഗിക്കുക. വയറിന് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ തേൻ ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറാവുക. അതുപോലെ തന്നെ ആധുനിക കാലഘട്ടത്തിൽ ചില പഠനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് വയറിളക്കം വന്നാൽ ആ വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് ധാരാളം ഔഷധ ഗുണങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യത്തിന്റെ വ്യത്യസ്ത മേഖലകൾ ആ വ്യക്തിക്ക് നഷ്ടപ്പെടും. ഒരു സ്പൂണ് തേൻ കുടിക്കുന്നതിലൂടെ ആ വ്യക്തിക്ക് ആ ആരോഗ്യമൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു വ്യക്തി വന്നുകൊണ്ട് പ്രവാചകരെ എന്റെ സഹോദരന്റെ വയറിന് പ്രയാസമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തേൻ കൊടുക്കുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, തേനിന്റെ ഉപയോഗം നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തേൻ വാങ്ങിക്കുമ്പോൾ മയമില്ലാത്ത തേനുകൾ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഇന്ന് പല ആളുകളും ഗുളികകൾ വാങ്ങിക്കാൻ അല്ലെങ്കിൽ സാധാരണ മെഡിസിനുകൾ വാങ്ങിക്കാൻ ധാരാളം പണം ചെലവഴിക്കും. തേനിന് ഒരല്പം വില കൂടുതലായതിനാൽ തേന് വാങ്ങിക്കാൻ പണം ചെലവഴിക്കാൻ പല ആളുകൾക്കും മടിയാണ്. അങ്ങനെ നമ്മൾ ആവാൻ പാടില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിരിക്കുന്ന ഔഷധമാണ്. ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നുകൊണ്ട് പ്രയാസം പറഞ്ഞിരിക്കുന്ന വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിക്കാൻ പറഞ്ഞതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തേനിന്റെ ഉപയോഗം നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അതുപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ പഠിപ്പിച്ചിരിക്കുന്ന മറ്റൊരു ചികിത്സാ രീതിയാണ് ഹിജാമ എന്നുള്ളത്. നമ്മൾ പൊതുവെ മലയാളത്തിൽ കൊമ്പു ചികിത്സ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ കപ്പിംഗ് തെറാപ്പി എന്നൊക്കെ പറയും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന അംസല മാ തദാവൈതും ബിഹിൽ ഹിജാമ, നിങ്ങൾ രോഗ ചികിത്സകളിൽ ഉപയോഗിക്കുന്ന മരുന്നുകളിൽ ഏറ്റവും ഫലപ്രദമായ കാര്യമാണ് ഹിജാമ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മിഅ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മലക്കുകൾ ഹിജാമ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിലൊക്കെ വേദനയുണ്ടെങ്കിൽ അതിനെ ശമിപ്പിക്കാൻ നല്ല ഒരു പരിധിയോളം ഹിജാമക്ക് സാധിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഹിജാമ മുഖേന അത് മാറ്റാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അതല്ലാതെ പെട്ടെന്ന് തന്നെ അലോപ്പതിയുടെ ഏതെങ്കിലും പെയിൻ കില്ലർ ഉപയോഗിക്കുന്നതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്ന, ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം അംഗീകരിച്ചിരിക്കുന്ന കൊമ്പു ചികിത്സയെ ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറാവുക. സൽമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ما كان احد يشتكي الى رسول الله صلى الله عليه وسلم وجعا في راسي الا قال احتجم. ഏതെങ്കിലും ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് പ്രവാചകരെ, തലയിൽ പ്രയാസമുണ്ട്, തലവേദനയുണ്ടെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജാമ ചെയ്യാൻ പറയാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തജമ വഹുവ മുഹ്റിം, ഇഹ്റാമിന്റെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഹിജാമ ചെയ്തു. എന്തിനാണ്? മിൻ ഷഖീഖതിൻ കാനത് ബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതികഠിനമായ തലവേദനയുണ്ടായിരുന്നു, അതിൽ നിന്ന് ശമനം ലഭിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജാമ ചെയ്തു. ഇന്നും എത്രയോ ആളുകൾ ശക്തമായ തലവേദന കാരണത്താൽ പ്രയാസപ്പെടുന്നുണ്ട്. മൈഗ്രെയിൻ എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഹിജാമ എന്നുള്ളത് ഉപകാരപ്രദമായ ചികിത്സയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ തലവേദനയുമായി ആര് വന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഹിജാമ ചെയ്യാൻ വേണ്ടി പറയാറുണ്ട് എന്ന് സൽമ റളിയല്ലാഹു അൻഹ പറയുന്നതായും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ ചികിത്സ സ്വീകരിക്കുന്നതിന് മുമ്പ്, ഹിജാമ ചികിത്സ സ്വീകരിക്കുന്നതിന് മുമ്പ് അതിന് എത്ര കപ്പുകൾ ഉപയോഗിക്കണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് വ്യക്തമായ ധാരണയുള്ള ആളുകളുടെ അരികിലേക്ക് നമ്മൾ പോവുക. അവരുടെ അരികിൽ ഹിജാമ ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പല സ്ഥലങ്ങളിലുമായി ഹിജാമ ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാഹിലിലും അഖ്ദഅയ്നിലും ഹിജാമ ചെയ്തു. കാഹിൽ അഖ്ദഅയ്ൻ എന്ന് പറയുന്നത് നമ്മുടെ പിരടിയുടെ രണ്ടു വശത്തും അതുപോലെ തന്നെ പിരടിയുടെ പിറകു വശത്തിലെ മധ്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജാമ ചെയ്തതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്തജിമു ഫീ മുഖദ്ദമി റാസി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തലയുടെ മുൻവശത്ത് ഹിജാമ ചെയ്യാറുണ്ട്. വയുസമ്മീഹി, പ്രവാചകൻ അതിന് പറയാറുള്ള പേര് ഉമ്മു മുഗീസ് എന്നാണ്. അഥവാ വേദനകളെ മാറ്റി പ്രയാസങ്ങളെ മാറ്റുന്നതാണ് മുൻഭാഗത്തുള്ള ഹിജാമ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹിജാമ എന്ന് പറയുന്ന ചികിത്സ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഹയാത്താക്കുക. നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ, പ്രത്യേകിച്ച് ആധുനിക ശാസ്ത്രം അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് പോലെ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വേദനയുണ്ടാകാനുള്ള പ്രധാന കാരണം അവിടെ രക്തം കട്ടപിടിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ രക്തയോട്ടം വേണ്ടതുപോലെ നടക്കാത്തത് കൊണ്ടോ ആയിരിക്കാം. ആ ഒരു സമയത്ത് ഒരു വ്യക്തി ഹിജാമ ചെയ്യുകയാണെങ്കിൽ ആ ഹിജാമ വളരെയധികം ഫലപ്രദമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന ചികിത്സയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വേദനയുമായി വരുന്നവരോട് ഹിജാമ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ട്. അതുപോലെ തന്നെ ചില സഹോദരങ്ങൾക്കുള്ള സംശയമാണ്, ഹിജാമ ചെയ്യാൻ പ്രത്യേകിച്ച് ഇന്ന ഇന്ന ദിവസം എന്നുണ്ടോ? ഇന്ന ദിവസത്തിലാണ് ഹിജാമ ചെയ്യാവൂ, ഇന്ന ദിവസത്തിൽ ഹിജാമ ചെയ്യാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടോ? ആ വിഷയത്തിൽ ചില ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദി റഹിമഹുല്ലാ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇന്ന ദിവസം മാത്രമേ ഹിജാമ ചെയ്യാവൂ എന്ന് പറയുന്ന ഒരു ഹദീസ് പോലും സ്ഥിരപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ഇന്ന ദിവസം ഹിജാമ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഹദീസും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. ചില പണ്ഡിതന്മാർ അതിനെതിരായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിലും, അതുപോലെ തന്നെ സഹോദരങ്ങളെ, സഹാബികളുടെ ജീവിത ചരിത്രം വായിച്ചു നോക്കിയാൽ ഒറ്റയിട്ട ദിവസങ്ങളിൽ ഹിജാമ ചെയ്യാൻ അവർ പരിശ്രമിക്കാറുണ്ടായിരുന്നു. ഒറ്റയിട്ട ദിവസങ്ങളിലാണ് സഹാബികൾ പലപ്പോഴും ഹിജാമ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ പറയുന്നു, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എല്ലാ ഡോക്ടർമാരും അവരെ ഏകോപിച്ച അഭിപ്രായം പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണ്, ഒരു മാസത്തിന്റെ പകുതി കഴിഞ്ഞാൽ ഹിജാമ ചെയ്യലാണ് ഏറ്റവും നല്ലത്. മാസത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ ഒരു മാസത്തിന്റെ പകുതി കഴിഞ്ഞാൽ ഹിജാമ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അതുകൊണ്ട് ഈ ഒരു ഔഷധം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന ഈ ഒരു ചികിത്സാ മാർഗം, ഹിജാമയുടെ രീതി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുക. എത്രയോ ആളുകൾക്ക് ഒരുപക്ഷെ ഏതെങ്കിലും സന്ധികളിൽ വേദനയുണ്ടാകും, അതല്ലെങ്കിൽ ചില ആളുകൾക്ക് തലവേദനയുണ്ടാകും. അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിരിക്കുന്ന ചികിത്സയാണ് ഹിജാമ ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്ന ഔഷധങ്ങളിൽ വന്നതാണ് അൽ ഖുസ്ഖുൽ ഹിന്ദി. ഇന്ന് നമുക്കിവിടെ ലഭ്യമായ ഒരു കാര്യമാണ് അൽ ഖുസ്ഖുൽ ഹിന്ദി എന്ന് തന്നെയാണ് അതിന്റെ പേരും. ഉമ്മു ഖൈസ് ബിൻതു മിഹ്സൻ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പറഞ്ഞു, അലൈക്കും ബിഹാദൽ ഉദുൽ ഹിന്ദി, നിങ്ങൾ ഖുസ്ഖുൽ ഹിന്ദി ഉപയോഗിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ധാരാളം ഫലങ്ങളുള്ള ഒരു തരത്തിലുള്ള മരുന്നാണ് ഖുസ്ഖുൽ ഹിന്ദി എന്നുള്ളത്. അത് പൊടിച്ചിട്ടും പൊടിക്കാതെയും ഉപയോഗിക്കാം, രണ്ട് രൂപത്തിലും ഉപയോഗിക്കാം, രണ്ട് രൂപത്തിലും നമുക്ക് വാങ്ങാനും ലഭ്യമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ആമാശയം ശുദ്ധീകരിക്കാനും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ നല്ല രൂപത്തിൽ ജീവിക്കാനും ഇങ്ങനെ പല കാരണങ്ങളിൽ സഹായിക്കുന്നതാണ് ഖുസ്ഖുൽ ഹിന്ദി എന്നുള്ളത്. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ പറഞ്ഞു, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജലദോഷമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള വല്ല പ്രയാസവുമുണ്ട് എങ്കിൽ, യുസ്ഹഖ് ഈ ഖുസ്ഖുൽ ഹിന്ദി പൊടിക്കുക, വയുജഅലു ഫീ അസലിൻ വമാഇൻ വയശ്റബ്, അതിനുശേഷം അത് വെള്ളത്തിലോ തേനിലോ കലർത്തിയതിനു ശേഷം അത് കുടിക്കുക, അതല്ലെങ്കിൽ അതിനെ എണ്ണയിൽ കലർത്തിയ ശേഷം അത് മൂക്കിൽ ഉറ്റിച്ചു കൊടുത്താൽ നല്ല ഫലമുണ്ടാകുമെന്ന് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ പറയുന്നതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, യുസ്തഅതു ബിഹി മിനൽ ഉദ്ര, തൊണ്ടവേദനയ്ക്ക് ഖുസ്ഖുൽ ഹിന്ദി വളരെയധികം ഉപകാരം ചെയ്യുന്നതാണ്. ഇത് പ്രവാചകന്റെ വാക്കാണ്. പല ആളുകൾക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും തൊണ്ടയിൽ പ്രയാസമുണ്ടായാൽ നമ്മൾ ധാരാളം മറ്റു തരം മരുന്നുകൾ വാങ്ങിച്ചു കൊടുക്കും. അത് വാങ്ങിച്ചു കൊടുക്കൽ തെറ്റാണെന്നോ അല്ലെങ്കിൽ അത് ഇസ്ലാമിനെതിരാണോ എന്നൊന്നുമല്ല പറയുന്നത്. പക്ഷേ അതിനൊക്കെ മുമ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിരിക്കുന്ന ഖുസ്ഖുൽ ഹിന്ദി നമ്മൾ ഉപയോഗിക്കാൻ തയ്യാറാവുക. തൊണ്ടവേദനക്ക് അത് നല്ലതാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, വയുലദ്ദു ബിഹി മിൻ ദാതിൽ ജൻബ്, ആമാശയത്തിൽ അല്ലെ അഫ്വൻ ശ്വാസകോശത്തിലുള്ള പ്രശ്നം, അതുപോലെ തന്നെ ശ്വാസകോശത്തിന്റെ സംരക്ഷണത്തിന് ഖുസ്ഖുൽ ഹിന്ദി സഹായകമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ശ്വാസകോശത്തെ സംബന്ധിച്ചുള്ള പഠനങ്ങളില്ല, മനുഷ്യന്റെ ശരീരത്തിന്റെ അകത്ത് നടക്കുന്ന പ്രക്രിയകളെ സംബന്ധിച്ചുള്ള പഠനങ്ങളില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്, അതൊരിക്കലും തെറ്റാവുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു ചികിത്സാ മാർഗം നമ്മൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ ഖുസ്ഖുൽ ഹിന്ദിയെ സംബന്ധിച്ച് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ പറയുന്നു, ഇദാ തുലിയ ബിഹിൽ വജ്ഹ് മഅജൂനൻ ബിൽ മാഇ വൽ അസൽ ഖലഅൽ കലഫ്, ഒരു വ്യക്തിയുടെ മുഖത്ത് സംഭവിച്ചിരിക്കുന്ന പാടുകൾ അതുപോലെയുള്ള പ്രശ്നങ്ങൾ മാറാൻ ഖുസ്ഖുൽ ഹിന്ദി കുറച്ച് വെള്ളത്തിലോ അല്ലെങ്കിൽ തേനിലോ കലർത്തിക്കൊണ്ട് മുഖത്ത് തേക്കുകയാണെങ്കിൽ അതിന് ശമനമുണ്ട് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന ഈ ഒരു ചികിത്സാ മാർഗം അഥവാ ഖുസ്സൽ ഹിന്ദി, അത് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറാവുക. നമുക്ക് ജലദോഷമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ തണുപ്പ് പിടിച്ചിട്ടുണ്ട് എങ്കിൽ, തൊണ്ടവേദനയുണ്ട് എങ്കിൽ, ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന ഈ ഒരു ചികിത്സാ മാർഗം നമ്മൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്നിരിക്കുന്ന ഒരു ചികിത്സയാണ്, അല്ലെങ്കിൽ പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ പെട്ടതാണ് തൽബീന എന്നുള്ളത്. തൽബീന എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഭക്ഷണമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ ആർക്കെങ്കിലും പ്രയാസമുള്ളതായി അറിഞ്ഞാൽ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കുടുംബത്തിൽ വല്ലവരും മരണപ്പെട്ടതായി അറിഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, നിങ്ങൾ അവർക്ക് തൽബീന ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയാറുണ്ട്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന തൽബീനത തുജിമ്മു ഫുആദൽ മരീയ, തൽബീന ഉപയോഗിക്കുന്നതിലൂടെ രോഗിയുടെ മനസ്സിന് സമാധാനം ലഭിക്കും. വതദ്ഹബു ബിബഅദിൽ ഹുസ്ൻ, രോഗിയുടെ മനസ്സിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്ന മനസ്സിന് സമാധാനം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, തൽബീന നമ്മൾ ഉപയോഗിക്കുക. തൽബീന എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് വാങ്ങിക്കാൻ ധാരാളമായി ലഭ്യമാണ്. ഇനി ആർക്കെങ്കിലും വീട്ടിലുണ്ടാക്കാൻ ഉദ്ദേശമെങ്കിൽ അതും എളുപ്പമുള്ള കാര്യമാണ്. ബാർലി ഉപയോഗിച്ചുകൊണ്ട്, ബാർലി അതിന്റെ ഉമിയോടെ നിർമ്മിക്കുന്ന ഒരു തരത്തിലുള്ള മധുരമുള്ള വസ്തുവാണ് തൽബീന എന്ന് പറയുന്നത്. ചില ആളുകൾ അതിന്റെ കൂടെ തേനും ഉപയോഗിക്കും. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിരിക്കുന്നതാണ് സന എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഒരു ഹദീസിൽ കാണാം, അലൈക്കും ബിസ്സന, നിങ്ങൾ സന ഉപയോഗിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഒരു പേരിൽ തന്നെ ചില ആളുകൾ സന മക്ക അല്ലെങ്കിൽ സന മക്കി എന്നൊക്കെ പറയുന്നതായി കാണാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന ചികിത്സയാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് വാങ്ങിക്കാനും ഉപയോഗിക്കാനൊക്കെ നമുക്ക് സൗകര്യമുണ്ട്, അത് ധാരാളമായിട്ട് ലഭ്യമാണ്. അത് ഉപയോഗിക്കുക, വയറിന്റെ പ്രശ്നങ്ങൾക്ക് അത് കൂടുതൽ സഹായിക്കുന്നതാണ്. അസ്മ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹയുടെ അരികിൽ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു. എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങളുടെ വയറിന്റെ പ്രയാസങ്ങൾക്ക് നിങ്ങൾ എന്താണ് ഉപയോഗിക്കാറുള്ളത്? അവർ ഉപയോഗിക്കാറുള്ള ഒരു വസ്തുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ അവരോട് തിരിച്ചു പറഞ്ഞു, അലൈക്കും ബിസ്സന, നിങ്ങൾ സന ഉപയോഗിക്കുക. വസ്സനൂത്ത്, സനൂത്തും ഉപയോഗിക്കുക. സനൂത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം തേനാണ്. അസ്സന എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് വാങ്ങിക്കാനൊക്കെ ലഭിക്കുന്ന ഒരു തരത്തിലുള്ള പൊടിയും അതുപോലെ തന്നെ ചെറിയ ചെറിയ ചെടികൾ പോലെയുള്ളതാണ്. അത് വാങ്ങിക്കാനും ഉപയോഗിക്കാനും നമ്മൾ തയ്യാറാവുക. നമ്മുടെ വയറിന്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ശാരീരികമായി മറ്റ് പ്രതിരോധ ശേഷികൾ വർദ്ധിക്കാനും സന കാരണമാകുമെന്ന് ധാരാളം പഠനങ്ങൾ നടന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന മറ്റൊരു ചികിത്സാ മാർഗമാണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷിഫാഉ ഇർഖിൻ നസാ, ചില ആളുകൾക്ക് ഒരു തരത്തിലുള്ള വേദനയുണ്ടാകും. തുടയുടെ ഭാഗം മുതൽ കാൽപാദം വരെ നീണ്ടു നിൽക്കുന്ന വേദന, ചില ആളുകൾക്ക് തുട മുതൽ മുട്ട് വരെ വേദനയുണ്ടാകും. ഈ രീതിയിലുള്ള വേദന, അതിന്റെ ചികിത്സ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്യതു ഷാഅത്തിൻ അഅറബിയത്തിൻ തുദാബ്, ഒരു നല്ല ഒരു ആട്, വളരെ ചെറിയ, അധികം വലുതും അല്ലെങ്കിൽ നന്ന ചെറുതുമല്ലാത്ത ഒരു മിതമായ ആട്, എങ്ങനെയുള്ള ആടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅറബിയ, അത് പച്ചയിലകൾ തിന്ന് വളർന്നിരിക്കുന്ന ആട്, അതല്ലാതെ നമ്മൾ നൽകിയിരിക്കുന്ന സാധാരണ ഭക്ഷണം കഴിച്ചല്ല, പച്ചയിലകൾ തിന്ന് വലുതായ ആട്. തുദാ, അതിനെ അറുത്ത് അതിന്റെ പിറകുവശം എടുക്കുകയും അതിനെ പാചകം ചെയ്യുകയും ചെയ്യുക. ثم تجزأ ثلاثة أجزاء, പിന്നീട് അത് മൂന്ന് ഭാഗമായി മാറ്റിവെക്കുകയും, ثم يشرب على الريق في كل يوم, ഓരോരോ ദിവസം മൂന്ന് ദിവസത്തിൽ എല്ലാ ദിവസവും ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് അത് കഴിക്കുകയും ചെയ്താൽ അത് മാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അനസ് ഇബ്നു സീരീൻ റഹിമഹുല്ലാ പറയുകയാണ്, ഈ ഒരു ചികിത്സാ മാർഗം പല ആളുകൾക്കും ഞാൻ പറഞ്ഞു കൊടുത്തു, അവർ ഉപയോഗിക്കുകയും അവർക്ക് ആ വേദന പൂർണ്ണമായി മാറുകയും ചെയ്തു എന്ന് അനസ് ഇബ്നു സീരീൻ റഹിമഹുല്ലാ പറയുന്നതായി നമുക്ക് കാണാം. എത്രയോ ആളുകൾ വന്ന് പരാതി പറയുന്ന ഒരു വിഷയമാണ് കാൽമുട്ടിന്റെ വേദന, അതുപോലെ തന്നെ തുട മുതൽ താഴേക്കുള്ള വേദന. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിരിക്കുന്ന വളരെ ഉപകാരപ്രദമായ ചികിത്സാ മാർഗമാണിത്. ഇനി അഥവാ അത്തരത്തിലുള്ളൊരു ആടിനെ നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അത്തരത്തിൽ തുടമുതൽ കാലു വരെയുള്ള വേദനയ്ക്ക് ഹിജാമയും ഉപകരിക്കുന്നതാണ്. 5 മുതൽ 7 വരെയുള്ള കപ്പുകൾ വെച്ചുകൊണ്ട് ചികിത്സിച്ചാൽ ഹിജാമയും അത്തരത്തിലുള്ള വേദനകൾ മാറ്റുമെന്ന് അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ഉലമാക്കൾ അതിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിരിക്കുന്ന ചികിത്സാ രീതികൾ, അവിടുന്ന് പഠിപ്പിച്ചിരിക്കുന്ന ചികിത്സാ മാർഗങ്ങൾ അത് ഉപയോഗിക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മൾ പരിശ്രമിക്കുക. അതൊരിക്കലും തെറ്റാവുകയില്ല എന്ന് ഉറച്ച വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാവുക. ഓരോന്നും ഉപയോഗിക്കുന്ന സമയത്ത് അമിതമായി ഉപയോഗിക്കാതെ കുറച്ചു കുറച്ചായി ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവത്തിൽ ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് പറഞ്ഞു, പ്രവാചകരെ, എന്റെ സഹോദരന് വയറിന് പ്രയാസമുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ഇസ്ഖീഹി അസല, നീ തേന് കുടിപ്പിക്കുക. അദ്ദേഹം തേന് കുടിപ്പിച്ചു, പക്ഷേ പ്രത്യേകിച്ച് രോഗത്തിന് മാറ്റമൊന്നുമില്ല. വീണ്ടും പ്രവാചകൻ അരികിലേക്ക് വന്നു, പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ തേൻ കുടിപ്പിച്ചു, പക്ഷേ ഒരു മാറ്റവുമില്ല. ഇങ്ങനെ 1-2 തവണ ആവർത്തിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖല്ലാഹ്, ഈ തേനിൽ ഷിഫായുണ്ടെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല, അതുകൊണ്ട് ഇനിയും കുടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ആ സഹോദരൻ വീണ്ടും പോയിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സഹോദരന് തേന് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ രോഗം ശമനമായി. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നിശ്ചയിച്ചിരിക്കുന്ന ഒരളവുണ്ട്, അതെത്തിയാലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് ഷിഫ നൽകുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരത്തിൽ ഹദീസുകളിൽ വന്നിരിക്കുന്ന ചികിത്സകൾക്ക് മുൻഗണന നൽകുക, അത് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുക. കുറച്ചു കുറച്ചായി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അതൊരു പതിവാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കൂടുതൽ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്ന ചികിത്സയാണെന്ന് പറഞ്ഞ് അമിതമായി ധാരാളം എടുത്തു കഴിക്കുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാം പഠിപ്പിച്ചതല്ല. മറിച്ച് കുറച്ചു കുറച്ചായി എടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിക്കാൻ നമ്മെ പഠിപ്പിച്ചു. അതാണ് സ്വഹാബത്തിന്റെ ചര്യയിൽ നമ്മൾ കണ്ടത്. ഗാലിബ് ഇബ്നു അബ്ജർ റളിയല്ലാഹു ഹുവിന്റെ രോഗം വന്നപ്പോൾ 5-7 കരിഞ്ചീരകം എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മൂക്കിൽ അത് പൊടിച്ച ശേഷം അത് സെയ്ത്തിലാക്കിക്കൊണ്ട്, എണ്ണയിലാക്കിക്കൊണ്ട് മൂക്കിൽ വെക്കാനാണ് നബി സല്ലല്ലാഹു സഹാബികൾ അല്ലെങ്കിൽ താബിഈങ്ങൾ അവർക്ക് നസീഹത്ത് നൽകിയത്. ആ ഒരു രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചികിത്സാ രീതികൾ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അത് ശരിയാണെന്ന് ഉറച്ച വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഉപകാരപ്രദമായ അറിവ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചികിത്സാ രീതികൾ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ നമുക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ അലൈഹി വഅലാ ആലിഹി അഫ്ളു സ്സലാവാത്തി വഅതമ്മു തസ്ലീം അമ്മാ ബഅദ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിരിക്കുന്ന ചികിത്സാ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിരിക്കുന്ന രൂപങ്ങളിൽ നമ്മൾ സ്വീകരിക്കുക. ഇനി നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്ന ഹിജാമ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് ധാരണയുള്ള, അതിനെക്കുറിച്ച് അറിവുള്ള ആളുകളെ സമീപിച്ചുകൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള ചികിത്സകൾ നടത്തുക. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന ചികിത്സയാണെന്ന് പറഞ്ഞ് അതിനെക്കുറിച്ചൊരു അറിവുമില്ലാതെ ശരീരത്തിലൊക്കെ മുറിവാക്കിക്കൊണ്ട് ഹിജാമ ചെയ്യുന്ന രീതി ഒരിക്കലും ഇസ്ലാം പഠിപ്പിച്ചതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തതബബ വലം യുഅറഫ് മിൻഹു തിബ്ബ് ഫഹുവ ളാമിൻ. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളെ ചികിത്സിക്കാൻ അറിവില്ലാതെയാണ് ചികിത്സിക്കുന്നത് എങ്കിൽ അവൻ അതിന് ഉത്തരവാദിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാളോട് നമ്മളൊരു ഔഷധം പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ, ഒരു ചികിത്സ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ, അത് ഏത് മേഖലയാവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന ചികിത്സകളാവട്ടെ, അല്ലെങ്കിൽ സാധാരണ അലോപ്പതിയുടെ ഡോക്ടറുകളാവട്ടെ, അല്ലെങ്കിൽ ഏത് മേഖലയിൽ ചികിത്സിക്കുന്നവരാവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തതബബ വലം യുഅറഫ് മിൻഹു തിബ്ബ് ഫഹുവ ളാമിൻ. അറിവില്ലാതെ ജനങ്ങളെ ചികിത്സിക്കുകയാണെങ്കിൽ അവൻ അല്ലാഹുവിന്റെ മുമ്പിൽ അതിന് ഉത്തരവാദിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ശരീഅത്തിന്റെ ഭരണകൂടമാണെങ്കിൽ അതിനെതിരെ ശക്തമായ നിയമ നടപടികൾ അവർ സ്വീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളൊരു വ്യക്തിയെ സമീപിക്കുന്നുണ്ട് എങ്കിൽ ആ വ്യക്തിക്ക് അതിനെക്കുറിച്ച് ധാരണയുണ്ടാവണം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഹിജാമ ചെയ്യുന്നത് പലതരത്തിലുള്ള വേദനകൾ ശരീരത്തിൽ ഇല്ലാതാക്കും. കാരണം പല സ്ഥലങ്ങളിലും രക്തം കട്ടപിടിക്കുന്നതാണ് ചില വേദനകൾക്കൊക്കെ കാരണം. അത് ആ സ്ഥലത്ത് എത്ര കപ്പാണ് വെക്കേണ്ടത്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് ധാരണയുള്ള, വ്യക്തമായി അറിവുള്ള ആളുകളെ സമീപിച്ചുകൊണ്ട് ഈ ചികിത്സാ രീതികൾ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുക. അതല്ലാതെ ഒരു ധാരണയുമില്ലാത്ത ആൾക്കാരെ സമീപിക്കാൻ പാടില്ല. ചില പണ്ഡിതന്മാർ ഈ തിബ്ബുൻ നബവിയെ കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചികിത്സാ രീതികളെ കുറിച്ച് സംസാരിക്കുന്ന ചില പണ്ഡിതന്മാരുടെ സംസാരങ്ങളിൽ കേൾക്കാം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കരിഞ്ചീരകം അമിതമായി ഉപയോഗിക്കുകയാണെങ്കിൽ അത് ശരീരത്തിന് ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ കുറച്ചു കുറച്ചായി ഉപയോഗിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതുപോലെ തന്നെ ചില ആളുകൾ രാവിലെയും വൈകുന്നേരവും രാത്രിയും ഒക്കെ ധാരാളം കരിഞ്ചീരകം ഇട്ടുകൊണ്ട് വെള്ളവും കരിഞ്ചീരവും ഒക്കെ കുടിക്കും. അതൊരിക്കലും ശരിയായ ഒരു മാർഗമല്ല എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പണ്ഡിതന്മാരുടെ സംസാരങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാം കുറച്ചു കുറച്ചായി ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്വബ്ബിന് അവിടുത്തെ ചികിത്സാ രീതികൾക്ക് മുൻഗണന നൽകാൻ നമ്മൾ തയ്യാറാവുക. ഇതിനോടൊപ്പം തന്നെ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചികിത്സാ രീതികൾക്ക് മുൻഗണന നൽകണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അലോപ്പതിയോ അല്ലെങ്കിൽ ഹോമിയോ അല്ലെങ്കിൽ ആയുർവേദിക്കൊന്നും സ്വീകരിക്കാൻ പാടില്ല, അതിനെ സമീപിക്കാൻ പാടില്ല എന്നല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ആളുകളൊക്കെ പറഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടു, ആരെങ്കിലും അലോപ്പതി സ്വീകരിക്കുകയാണെങ്കിൽ അവൻ നരകത്തിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ നരകത്തിലേക്കുള്ള മാർഗമാണ്. അതൊന്നും ഇസ്ലാം പറയുന്ന ആശയമല്ല, മറിച്ച് അത് സ്വീകരിക്കാം, അലോപ്പതി ചികിത്സകൾ സ്വീകരിക്കാം, ആയുർവേദ ചികിത്സകൾ സ്വീകരിക്കാം, ഹോമിയോ ചികിത്സകൾ സ്വീകരിക്കാം. അടിസ്ഥാനം അതൊക്കെ ഇസ്ലാം അനുവദിച്ചതാണ്. വേറെന്തെങ്കിലും കാരണങ്ങൾ അതിന്റെ കൂടെ വന്നാൽ അത് ഹറാമാകോ ഇല്ലയോ എന്ന് മറ്റൊരു കാര്യം. അടിസ്ഥാനപരമായി ഈ പറയപ്പെട്ട ചികിത്സകളൊക്കെ നല്ലതാണ്, അതൊക്കെ ഇസ്ലാം അനുവദിച്ചതാണ്. പക്ഷേ അതിനേക്കാളൊക്കെ നല്ലതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന ചികിത്സാ മാർഗം. അത് നമ്മുടെ മനസ്സിൽ വേണം, ആ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാവണം. കാരണം ഈ പറയുന്ന അലോപ്പതിയാവട്ടെ അല്ലെങ്കിൽ മറ്റുതര ചികിത്സകളാവട്ടെ, ധാരാളം പഠനങ്ങൾ നിങ്ങൾ അതിനെ സംബന്ധിച്ച് അന്വേഷിച്ചു നോക്കിയാൽ കാണാം ഈ ചികിത്സകളിൽ സംഭവിക്കുന്ന വീഴ്ചകൾ കാരണം എത്രയോ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഖുതുബ തയ്യാറാക്കുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് ചിലത് വായിച്ചപ്പോൾ പല രാജ്യങ്ങളിലും, വികസിത രാജ്യങ്ങളിൽ നമ്മൾ പറയുന്ന പല രാജ്യങ്ങളിലും ഈ ചികിത്സകളിൽ പിഴവ് വന്ന കാരണത്താൽ എത്രയോ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിരിക്കുന്ന ചികിത്സകൾ അത് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി ഉപയോഗിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല. കാരണം അത് വഹിയാണ്. അത് വഹിയാണ്. വഹിയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു പറഞ്ഞു കൊടുക്കും. അള്ളാഹു പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും വില കൊടുക്കേണ്ടത് അത്വിബ്ബുൻ നബവിക്കാണ്, പ്രവാചക ചികിത്സാ രീതികൾക്കാണ്. അതിനുശേഷം മറ്റേത് ചികിത്സകളും നമുക്ക് സ്വീകരിക്കാം, അത് ഇസ്ലാം എതിർക്കുന്ന ഒരു കാര്യമല്ല. അതുപോലെ തന്നെ ചില സഹോദരങ്ങൾ എത്ര പ്രയാസം വന്നാലും എത്ര രോഗം കൊണ്ട് ബുദ്ധിമുട്ടിയാലും അവർ ചികിത്സ സ്വീകരിക്കുകയില്ല. എന്നിട്ട് എന്ത് പറയും? ഇതാണ് തവക്കുൽ എന്ന് പറയും, ഇത് അള്ളാഹുവിൽ ബലമേൽപ്പിക്കലാണെന്ന് പറയും. അതൊരിക്കലും ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്ന ശൈലിയല്ല. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സാദുൽ മഅദിൽ പറയുന്നത് പോലെ, ഒരു വ്യക്തിക്ക് വിശക്കുമ്പോൾ ആ വിശപ്പകറ്റാൻ ഭക്ഷണം കഴിക്കുന്നു, അതുപോലെ തന്നെ ദാഹിക്കുമ്പോൾ ദാഹമകറ്റാൻ വെള്ളം കുടിക്കുന്നു. ഇതൊക്കെ ഷറഅ് പഠിപ്പിച്ചതുപോലെ തന്നെ രോഗം വന്നാൽ രോഗം മാറാൻ ചികിത്സകൾ സ്വീകരിക്കുക എന്നുള്ളതും ഷറഅ് പഠിപ്പിച്ചതാണ്. അതൊരിക്കലും തവക്കൂലിന് എതിരാവുകയില്ല എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സാദുൽ മഅദിൽ ധാരാളം ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ട് ചികിത്സകൾ സ്വീകരിക്കുക എന്നുള്ളത്, ചികിത്സകൾ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാം എതിർക്കുകയോ അല്ലെങ്കിൽ വെറുക്കുകയോ ചെയ്യുന്ന കാര്യമല്ല. ചില പണ്ഡിതന്മാർ ചികിത്സിക്കൽ സുന്നത്താണെന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. സമീപകാലം സൗദിയിൽ ജീവിച്ചിരുന്ന ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹിമഹുല്ലാ ചികിത്സ സ്വീകരിക്കൽ സുന്നത്താണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ചികിത്സക്ക് ഒരിക്കലും ഇസ്ലാം എതിരല്ല. അതല്ലെങ്കിൽ ഇന്ന് ചികിത്സ മാത്രമേ സ്വീകരിക്കാവൂ എന്ന് ഇസ്ലാം പറയുന്നില്ല, മറിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കപ്പെട്ട എല്ലാ ചികിത്സയും നമുക്ക് സ്വീകരിക്കാം. പക്ഷേ മുൻഗണന നൽകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചികിത്സകൾക്കായിരിക്കണം. ആ ചികിത്സകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിച്ചാൽ അതിന്റെ ഫലങ്ങളും നമുക്കുണ്ടാകും. അതിന്റെ കൂടെ തന്നെ ഓർമ്മപ്പെടുത്താനുള്ള മറ്റൊരു കാര്യം, നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന സന എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഔഷധം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന ഔഷധം, അതുപയോഗിക്കുന്നവരും, ഞാൻ നേരത്തെ പറഞ്ഞു വയറിനൊക്കെ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അത് വളരെ ഉപകാരപ്രദമാണ്. പക്ഷെ അതുപയോഗിക്കുമ്പോഴും അതിനൊരു പരിധി വെച്ചുകൊണ്ട് ഉപയോഗിക്കണം. അതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങളിൽ കാണാം അത് തുടർച്ചയായി പല ദിവസങ്ങളിൽ ഉപയോഗിച്ചാൽ അതിന് ധാരാളം പ്രയാസങ്ങൾ ഉണ്ടാക്കും. കാരണം അത് വയറിളക്കത്തിനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള മരുന്നാണ്. അതുകൊണ്ട് അതൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനെക്കുറിച്ച് അറിവുള്ള ആൾക്കാരെ സമീപിച്ച് അവരോട് ചോദിച്ചതിനു ശേഷം ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണെന്ന വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും നല്ല കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم انا نسالك من الخير كله عاجله واجله ما علمنا منه وما لم نعلم ونعوذ بك من الشر كله عاجله واجله ما علمنا منه وما لم نعلم اللهم انا نسالك الهدى والتقى والعفاف والغنى اللهم آت نفوسنا تقواها وزكها انت خير من زكاها انت وليها ومولاها يا رب العالمين ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على محمد وعلى اله وصحبه وسلم